സത്വം സുഖേ സഞ്ജയതി രജകർമ്മണി ഭാരത ജ്ഞാനം ആവൃത്യതു തമഃ പ്രമാദേ സഞ്ജയത്യുത രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത രജസത്വം തമശ്ചൈവ തമസ്സത്വം രജസ്തത. ജ്ഞാനം ആവൃത്യതു തമഃ പ്രമാദേ സഞ്ജയത്യുത. ജ്ഞാനം എല്ലാവർക്കും സിദ്ധമായിട്ടുള്ളതാണ്. ഭഗവാന്റെ സ്വരൂപം തന്നെ ജ്ഞാനമാണ്. എന്തെങ്കിലും അറിയുക എന്നുള്ള അറിവല്ല പ്രജ്ഞ, ബോധം. ആത്മാവിന്റെ സ്വരൂപം തന്നെ ബോധമാണ്, അറിവാണ്, ജ്ഞപ്തിയാണ്. അതുള്ളതുകൊണ്ടാണ് പ്രപഞ്ചം അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ ഭഗവത് സാക്ഷാത്കാരം, ഭഗവാനെ അറിയുക എന്നുള്ളത് നേടിയെടുക്കേണ്ട ഒരു കാര്യമല്ല, കഴിഞ്ഞുപോയ കാര്യമാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള വസ്തു ഭഗവാനാണ്. അനുഭവത്തിലുള്ളത് ഭഗവത് തത്വമാണ്. ലോകമോ ശരീരമോ നമുക്ക് അനുഭവത്തിലുമില്ല, നമുക്ക് കിട്ടിയിട്ടുമില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിരോധമായിട്ട്, വിപരീതമായിട്ട് തോന്നും. നമ്മൾ വിചാരിക്കുന്നത് ലോകമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ശരീരമാണ് നമുക്ക് ലബ്ധമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേദാന്തമൊക്കെ പറഞ്ഞാൽ ആളുകൾ പറയും ഇതൊന്നും പ്രയോജനമില്ല, പ്രാക്ടിക്കലായിട്ട് വല്ലതും പറയൂ എന്ന് പറയും. പ്രാക്ടിക്കൽ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ചെയ്യാനും പ്രവർത്തിക്കാനും സ്ഥൂലമായി ശാരീരികമായിട്ട്. ശാരീരികമായി ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നിത്യമായി നിൽക്കണില്ല, കാരണം ശരീരം തന്നെ നിത്യമല്ല. ഇനിയിപ്പോ ശരീരത്തിന്റെ ക്രിയകളൊന്നും തന്നെ നമ്മളുടെ സ്വാതന്ത്ര്യത്തിലുമില്ല. ശരീരം പ്രകൃതിയിലെ ഒരു വസ്തു ആണ്. അത് ജനിച്ചു, അത് വളരുന്നു, അത് പരിണമിക്കുന്നു, അത് ക്ഷയിക്കുന്നു, അതില്ലാതാവുന്നു. അതേപോലെ തന്നെ മനസ്സും ശരീരത്തിനെ ആസ്പദമാക്കിക്കൊണ്ടുവരുന്ന ചിത്തവൃത്തികളാണ്. ആ ചിത്തവൃത്തികളും ആശ്ചര്യമാം വണ്ണം ഉള്ളിൽ ഉണ്ടാവുകയും മറിയുകയും ഒക്കെ ചെയ്യുന്നു. ഈ ശരീരത്തിലൂടെ കാണപ്പെടുന്ന ലോകവും വിചിത്രമായി മുമ്പിൽ ആവിർഭവിച്ചിരിക്കുന്നു. ഇതിനൊന്നും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആർക്കും സാധ്യവുമല്ല. ശരീരത്തിലോ മനസ്സിലോ ലോകത്തിലോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറിവ് സാധ്യമല്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ശരീരവും മനസ്സും പ്രപഞ്ചവും ഏതൊന്നുള്ളതുകൊണ്ടാണോ അറിയപ്പെടുന്നത്, ആ അറിവ് ഏതൊന്നാണോ ഇതിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്, ഏതറിവ് ഇതിന് മുഴുവൻ വെളിച്ചം കൊടുക്കുന്നുവോ, നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ഏതൊന്ന് പ്രകാശിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളതൊക്കെ പ്രകാശിപ്പിക്കപ്പെടുന്നു. ആ പ്രകാശം നമ്മളുടെ ബോധമാണ്, ഞാൻ എന്ന അനുഭവമാണ്. ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവില് ബോധത്തില് മനസ്സെന്ന ഒരു അനിർവചനീയ ശക്തി ഉദിക്കുകയും ശരീരം ലോകമൊക്കെ അതിൽ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷപ്പെടുകയും പരിണമിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഇതിനൊക്കെ സാക്ഷിയായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധം ഒരു പരിണാമവും ഇല്ലാതെ സദാ ഏകസ്വരൂപമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം മാത്രം അവിച്ഛിന്നമായിട്ടുണ്ട്. ശരീരം മാറുന്നു, മനസ്സ് മാറുന്നു, ബുദ്ധി മാറുന്നു, പക്ഷെ ഞാൻ എന്ന അനുഭവം ഇതിനു പുറകിൽ ഒരു മാറ്റവും കൂടാതെ ഏകരസമായിട്ടിരിക്കുന്നുണ്ട്, ഒരേപോലെ ഇരിക്കുന്നുണ്ട്. ആ അവബോധത്തില് നമ്മളുടെ ശ്രദ്ധ പോകണം, അത്രയേ ഉള്ളൂ. അധ്യാത്മം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഉള്ളതിനെ ശ്രദ്ധിക്കുക, ഇല്ലാത്തതിനെ വ്യവഹരിക്കുക, പക്ഷേ ശ്രദ്ധയെ ചെലവാക്കരുത്. ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതോടുകൂടിയ നമ്മളുടെ പേഴ്സണാലിറ്റി, ഇത് വെച്ചുകൊണ്ട് നമ്മൾ ലോകത്തിൽ വ്യവഹരിക്കുന്ന വസ്തുക്കൾ, വ്യക്തികൾ ഒക്കെ തന്നെ അസത്താണ്. നാസത്തോ വിദ്യത്തെ ഭാവ, അത് തൽക്കാലം ഉണ്ടാവും, കുറെ കഴിയുമ്പോൾ പോവും. പക്ഷെ ഇതൊക്കെ ഏതൊന്നാണോ പ്രകാശിപ്പിക്കുന്നത്, ഏതൊന്ന് ഇതിനൊക്കെ വെളിച്ചം കൊടുക്കുന്നു, നമ്മളുടെ അനുഭവ മണ്ഡലത്തിൽ ഇണങ്ങിച്ചേർന്നുകൊണ്ടിരുന്നു കൊണ്ട് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ, അഹമസ്മി എന്നുള്ള അനുഭവ രൂപത്തിൽ, ഞാൻ എന്ന അനുഭവത്തിനെ അന്വേഷിച്ചാൽ മാത്രമേ ആ സത്യം കിട്ടുകയുള്ളൂ. അനാലിസിസ് കൊണ്ട് കിട്ടില്ല, ചിന്തിക്കുന്നത് കൊണ്ട് കിട്ടില്ല, മനസ്സ് പുറമേക്ക് ഒബ്ജക്റ്റീവായിട്ട് ഏതിലേക്ക് വിട്ടാലും ഇതിന്റെ അറിവുണ്ടാവില്ല. പക്ഷെ ഋഷികൾ ഒരു കാര്യം സമ്മതിച്ചു, തെറ്റായിട്ടാണെങ്കിലും സത്യത്തിനെ കണ്ടെത്തണം എന്ന് ധരിച്ചിട്ട് ഒരാൾ എന്ത് ഉപാസന ചെയ്താലും ആ ഉപാസന വളഞ്ഞിട്ടെങ്കിലും അവസാനം സത്യത്തിൽ കൊണ്ടാക്കും. കാരണം സത്യം കണ്ടെത്തണമെന്ന വാഞ്ഛയുണ്ടല്ലോ, ആ വാഞ്ഛയാണ് പ്രധാനം. അതുകൊണ്ട് ഏത് ഉപാസന ചെയ്യുകയാണെങ്കിലും സമ്മതിച്ചു തരാം, ഉപാസന ചെയ്തോളൂ, ഭഗവാനെ ഏത് രൂപത്തിൽ വേണമെങ്കിൽ ആരാധിച്ചോളൂ. ആരാധന കൊണ്ട് ചിത്തം ഏകാഗ്രപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധാശക്തി തന്നെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വഴി കാണിക്കാൻ കൊണ്ടുവന്ന് തന്ന് നീ ഉപാസിക്കുന്നുവല്ലോ, അതല്ല സത്യം, ആര് ഉള്ളതുകൊണ്ടാണോ ഈ ഉപാസന നടക്കുന്നത്, ഈ ഉപാസിക്കുന്നവൻ ആരാണോ അവനെ ശ്രദ്ധിക്കുക എന്ന് തിരിച്ചുവിടാൻ വഴി കാണിക്കാൻ ആരെങ്കിലും വരും. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ ചുറ്റി വളഞ്ഞ് സത്യത്തിലേക്ക് വന്നേ പറ്റൂ. രമണ ഭഗവാന്റെ ഒരു ചൊല്ലാണ്, തമിഴിലുള്ള ഒരു ചൊല്ല്, ചുങ്കച്ചാവടി തപ്പാത് എന്ന് പറയും ഭഗവാൻ. ചുങ്കച്ചാവടി എന്ന് വെച്ചാൽ ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് ഒരാൾ വണ്ടി ഓടിച്ചു, കാട്ടിൽ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു നടന്ന് അവസാനം വണ്ടിക്കാരൻ ഉറങ്ങിപ്പോയി, കാള നടന്ന് നടന്ന് വണ്ടി ചെക്ക് പോസ്റ്റിന് മുമ്പ് തന്നെ വന്നു നിന്നു. അതുപോലെ ഷോർട്ട് കട്ട്, അധ്യാത്മ ജീവിതത്തിൽ ഷോർട്ട് കട്ട് ഒന്നുമില്ല. ഉള്ളത് വളരെ ഷോർട്ടാണ്, ഇനി ഷോർട്ടാവാൻ പറ്റില്ല. കാരണം സത്യം നമ്മളിൽ നമ്മളുടെ സ്വരൂപമായിട്ട് തന്നെ കിട്ടിയിരിക്കുകയാണ്. അതിനെ വിട്ട് പുറമേക്ക് അലയുന്നതൊക്കെ ലോങ് കട്ടാണ്. പക്ഷേ ഏറ്റവും എളുപ്പമാണ് സത്യമെങ്കിലും നമ്മൾ സത്യത്തിനെ പിടിക്കാൻ ഉപകരിക്കുന്ന, ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായ ബുദ്ധി, മനസ്സൊക്കെ ജടിലമാണ്. അതുകൊണ്ടാണ് നമുക്ക് സത്യം കിട്ടാൻ ഇത്രയും വിഷമം പിടിക്കുന്നത്. ഭാഗവതത്തിൽ പിങ്കളയെന്ന ആ ദാസി കുറേ കാലം പുറത്തു വരുന്ന മനുഷ്യരിലൊക്കെ മനസ്സ് ചെലവഴിച്ചുകൊണ്ടിരുന്നവൾ അവസാനം വൈരാഗ്യം വന്നപ്പോ പറഞ്ഞു, ഏറ്റവും അടുത്തിരിക്കുന്ന രമണനെ വിട്ട്, ഏറ്റവും അടുത്തിരിക്കുന്ന രതിദായകനായ ഈ പതിയെ വിട്ട് പുറമേ വരുന്നവരിലൊക്കെ ഞാൻ രമിച്ചുവല്ലോ. സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാധിശോക മോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞാം. ഞാനൊരു അജ്ഞാനി, സന്തം സമീപേ, ഇനി അടുക്കാൻ പറ്റില്ല, അത്ര കണ്ട് ഭഗവാൻ അടുത്തിരിക്കുന്നു. ഭഗവാൻ നമുക്ക് കിട്ടിയിട്ടുള്ള വസ്തുവാണ്, നിത്യപ്രാപ്തമാണ് വസ്തു. ശരീരവും ലോകവും ഒക്കെ നിത്യ അപ്രാപ്തമാണ്, ഒരിക്കലും പ്രാപ്തമല്ല. ശരീരം നമുക്ക് കിട്ടിയിരിക്കണോ എന്ന് വിചാരിച്ചിരിക്കുന്നു, ശരീരം കിട്ടുകയല്ല, ശരീരം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ക്ഷണവും. കഴിഞ്ഞ വർഷമുള്ള ബോഡിയല്ല ഈ വർഷമുള്ളത്, അതിൽ കോശങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി അടുത്ത വർഷം വരുമ്പോഴേക്കും ഈ ശരീരത്തിലെ സെൽസൊക്കെ മാറും. ഓരോ വർഷം കഴിയുമ്പോഴും ദ എൻറ്റയർ ബോഡി ഈസ് റീക്രിയേറ്റഡ്, ശരീരം മുഴുവൻ മാറുകയാണ് ഏഴ് വർഷം കഴിയുമ്പോഴേക്കും. അങ്ങനെ ഇരിക്കുമ്പോ ജനിച്ച ശരീരം ഇപ്പൊ ഇല്ല, പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ശരീരം ഇപ്പൊ ഇല്ല. നമുക്ക് അതേ ആളാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരീരത്തിൽ നമുക്ക് ബോധമില്ലാത്തത് കൊണ്ട്, ശരീരം പരിണമിക്കുന്നത് നമുക്ക് അറിയണില്ല, നമ്മളുടെ ബോധത്തിൽ ഒരു ചലനവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്കൊരു സെൻസ് ഓഫ് എക്സ്പീരിയൻസ്, നമ്മളുടെ അനുഭവ മണ്ഡലത്തിൽ എങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ, ജനിച്ചത് മുതൽ ഞാൻ ഇന്നേ വരെ ഒരു മാറ്റവും എനിക്ക് ഉണ്ടായിട്ടില്ല, ഞാൻ അതേ ആളാണെന്നാണ് നമ്മളുടെ അനുഭവം. ബട്ട് ദ ബോഡി ഈസ് ചേഞ്ചിങ്, മൈൻഡ് ഈസ് ചേഞ്ചിങ്, ഇന്റലക്ട് ഈസ് ചേഞ്ചിങ്, ബട്ട് യു ആർ നോട്ട് അവെയർ അബൌട്ട് ദാറ്റ് ചേഞ്ച്. ശരീരം പരിണമിക്കുന്നത് അറിയണില്ല, മനസ്സ് പരിണമിക്കുന്നത് അറിയണില്ല, ബുദ്ധി പരിണമിക്കുന്നത് അറിയണില്ല. അറിയാതിരിക്കാൻ കാരണം എന്താ? അറിയുന്ന ഇൻസ്ട്രുമെന്റിനും ഈ ശരീരാദികൾക്കും സംബന്ധമില്ല, അറിയുന്നത് ബോധം കൊണ്ടാണ്. ബോധം അറിവേ സ്വരൂപമായിട്ടുള്ളതാണ്, അത് ഒരു പരിണാമവുമില്ലാതെ നിത്യനിരന്തരം ഏകസ്വരൂപമായി, ശാന്തിയെ സ്വരൂപമായി, അനുഭവമേ സ്വരൂപമായി ഒരേപോലെ ഇരിക്കുന്നു. നമ്മളൊക്കെ ജ്ഞാനികളാണ്, ജ്ഞാനം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ആത്മാ കിട്ടേണ്ട വസ്തുവല്ല, നിത്യസിദ്ധമാണ്. അതാണ് വേദാന്തം, അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും സാധന ചെയ്തിട്ട് നേടാനുള്ളതല്ല. സാധനകളൊക്കെ എന്തിനാന്ന് വെച്ചാൽ, ഇപ്പൊ ഈ പറയുന്ന കാര്യം ഇപ്പൊ ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞാലും നിങ്ങൾ പറയും മനസ്സിലാവണില്ല, ബുദ്ധിമുട്ട് തോന്നണമെന്ന്. അതെന്താന്ന് വെച്ചാൽ ഈ ബുദ്ധി മുട്ടുകയാണ്. അപ്പൊ ഈ ബുദ്ധിയെ കുറച്ച് മുട്ടാതാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി സാധനയൊക്കെ ചെയ്യാം. സാധനയൊക്കെ ബി കോംപ്ലക്സ് ടാബ്ലറ്റ് കഴിച്ചാൽ ആത്മജ്ഞാനത്തിന് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. പക്ഷെ ശരീരത്തിന് പുഷ്ടി ഉണ്ടാവും. അതേപോലെ സാധനകളൊക്കെ തന്നെ ബുദ്ധിയും മനസ്സിനെയും ഒക്കെ ശുദ്ധമാക്കും. മുഖ്യമായ സാധന നിഷ്കാമ്യ കർമാനുഷ്ഠാനം. നിഷ്കാമ്യമായി കർമ്മം ചെയ്താൽ ചിത്തം ശുദ്ധമാവും. നമ്മൾ നാമം ജപിക്കണതോ ഭഗവാനെ പൂജിക്കണതോ അമ്പലത്തിൽ പോകുന്നതോ ഒക്കെ സാധനയാവും. എപ്പോ എന്ന് വെച്ചാൽ അതിലൊന്നും ഒന്നും ആഗ്രഹിക്കണില്ലെങ്കിൽ, യാതൊന്നും വേണമെന്ന് ആഗ്രഹിക്കാതെ നാമം ജപിക്കാം, യാതൊന്നും വേണമെന്ന് ആഗ്രഹിക്കാതെ സങ്കീർത്തനാദികൾ ചെയ്യുക, യാതൊരു ആഗ്രഹവും ഇല്ലാത്ത ഭക്തി സിദ്ധിച്ചാൽ ചിത്തം ശുദ്ധമാവും. ചിത്തം ശുദ്ധമായാൽ ഈ പറയണതൊക്കെ തെളിയും. ശുദ്ധമായി ചിത്തത്തിന് കരതലാമലകം പോലെ സത്യം പ്രകാശിക്കും. സത്യം എപ്പോഴും നമുക്ക് സിദ്ധമാണ്, കിട്ടിയിട്ടുണ്ട്. നമ്മൾ സത്യസ്വരൂപികളാണ്. നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവത്തോടു കൂടിയവരാണ് നമ്മളൊക്കെ. ശരീരമോ അനിത്യമാണ്, അശുദ്ധമാണ്, ജഡമാണ്. ശരീരം ലോകത്തിൽ അപ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, മറഞ്ഞു പോകും. നമുക്ക് കിട്ടിയിട്ടുള്ളതായ ആത്മാവിനെ കണ്ടെത്തുന്നതിന് പേരാണ് ആത്മസാക്ഷാത്കാരം, അല്ലാതെ പുതിയതായിട്ടൊന്നും കിട്ടാൻ പോണില്ല. കിട്ടിയിട്ടുണ്ട്, യു പേ അറ്റൻഷൻ ടു വാട്ട് ഈസ് ഓൾറെഡി ദെയർ. ശ്രദ്ധയെ അങ്ങോട്ട് തിരിച്ചുവിടുന്നു. നമ്മളുടെ ഉള്ളില് അനുഭവ മണ്ഡലത്തില് ഞാൻ എന്ന് പറയണത് എന്താണ് എന്ന് ശ്രദ്ധിച്ചു നോക്കണം. പുറമേക്ക് ഒരു ഗുരുവോ ആചാര്യനോ ഒക്കെ വന്നാലും ഇതിനെ കാണിച്ചു തരിക മാത്രമാണ് അവരുടെയും ജോലി, ഇത്ര മാത്രമാണ്. ഞാൻ എന്ന അനുഭവത്തിനെ ശ്രദ്ധിക്കൂ. സത്യം ആത്മസാക്ഷാത്കാരം എന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ശരീരത്തിന് ആത്മസാക്ഷാത്കാരം ഉണ്ടാവില്ല. ഉണ്ടാവോ? ചിലപ്പോ ആളുകൾ അങ്ങനെയൊക്കെ ധരിക്കും, ആത്മജ്ഞാനം ഉണ്ടായാൽ ശരീരം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മാറും, തലയുടെ പുറകിൽ ഒരു വെളിച്ചം വരും, അല്ലെങ്കിൽ ഇത്തിരി ജട വളർത്തണം, ബുദ്ധനെ പോലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയിരിക്കണം, അങ്ങനെയൊക്കെ ചിലപ്പോൾ ധരിക്കും ആളുകൾ. ശരീരത്തിനല്ല സാക്ഷാത്കാരം അല്ലേ? പിന്നെ മനസ്സിനാണോ? മനസ്സിനാണ് ആത്മസാക്ഷാത്കാരം ഉണ്ടാവാൻ പോണതെങ്കിൽ 5 മിനിറ്റിന് മേലെ നിൽക്കില്ല അത് ഒരു സാക്ഷാത്കാരവും. അപ്പൊ ശരീരത്തിനോ മനസ്സിനോ അല്ല ഈ സത്യം പ്രകാശിക്കാൻ പോണത്. പിന്നെയോ, ശരീരത്തിനെയും മനസ്സിനെയും മാറ്റിവെച്ചാൽ യസ് സാക്ഷാത് അപരോക്ഷം ബ്രഹ്മ. ശ്രുതി പറയണത് ബ്രഹ്മം പ്രത്യക്ഷമല്ല അപരോക്ഷമാണ്. ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ്, ഇറ്റ് ഈസ് ഹിയർ ആൻഡ് നൗ, ഇറ്റ് ഈസ് ഇൻ യു ആസ് യുവർ ഓൺ സെൽഫ്. ഉള്ളില് ഇപ്പൊ തന്നെ ഞാൻ എന്ന അനുഭവ രൂപത്തിൽ ഞാൻ 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 എന്ന് സദാ ഏതൊന്ന് അനുഭവപ്പെടുന്നുണ്ടോ ആ അനുഭവത്തിനെ ശ്രദ്ധിക്കുക. ഞാൻ എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് ശരീരമാണെന്ന് തോന്നും. അതിന് ആദ്യം കുറച്ച് വിചാരം ചെയ്യുന്നു, ഈ ശരീരം ഞാനല്ല. ശരീരം ഞാൻ എന്ന് പറയണില്ല. ശരീരത്തിൽ കൈയും കാലും ഒക്കെ മുറിച്ചു മാറ്റിയാലും ഞാൻ എന്ന അനുഭവം സ്വതന്ത്രമായിട്ട് ഉള്ളിലുണ്ട്. ശരീരമില്ലാത്ത സ്വപ്നവേളയിൽ ഞാൻ എന്ന അനുഭവമുണ്ട്. മനസ്സും ശരീരവും ഇല്ലാത്ത സുഷുപ്തിയിൽ, മനസ്സും പ്രവർത്തിക്കണില്ല ശരീരവുമില്ല, അവിടെയും ഞാനുണ്ട്. അപ്പൊ സുഷുപ്തിയിലും ഏതൊരു സത്തയുണ്ടോ, ഏതൊരു സത്യമുണ്ടോ, ആ സത്യം സുഷുപ്തിയിൽ ഏതൊരു ഞാനുണ്ടോ ആ ഞാൻ സ്വപ്നത്തിലുമുണ്ട് ജാഗ്രതത്തിലുമുണ്ട്. സ്വപ്നത്തിലും ജാഗ്രതത്തിലും വ്യക്തിബോധവും മനസ്സും ശരീരവും ഉണ്ട്. സുഷുപ്തിയിൽ വ്യക്തിബോധവും മനസ്സും ശരീരവും ഇല്ല, എങ്കിലും യഥാർത്ഥ സത്തയായ ഞാനുണ്ട്. ആ യഥാർത്ഥ സത്തയായ ഞാനാണ് ആത്മശബ്ദവാച്യമായ വസ്തു ഉള്ള പൊരുൾ, ഈശ്വര സ്വരൂപം, ഭഗവത് സ്വരൂപം. അപ്പൊ നമുക്ക് സിദ്ധമാണ്, സദാ കിട്ടിയിരിക്കുന്നു. എന്നിട്ട് എന്തേ ഇത്രയും തെളിച്ച് കിട്ടിയിട്ട് എന്തേ അനുഭവത്തിലേക്ക് വരാത്തത് എന്ന് ചോദിച്ചാൽ, ജ്ഞാനമാവൃത്യതു തമഹ പ്രമാദേ സഞ്ജയത്യുത. ഈ തമോ ഗുണം ഉള്ളില് ഒരു ആവരണം ഉണ്ടാക്കിയിരിക്കുന്നു, മേഘം സൂര്യനെ മറയ്ക്കുന്ന പോലെ. മേഘം സൂര്യനെ മറയ്ക്കുന്ന പോലെ ഉള്ളില് സൂര്യതുല്യം പ്രകാശിക്കുന്ന ബോധത്തിനെ, ജ്ഞാനത്തിനെ ഈ തമോ ഗുണം മറച്ചിരിക്കുകയാണ്, ആവരണം. ഈ ആവരണം നീങ്ങിയാൽ ഞാൻ എന്ന അനുഭവം തന്നെ ആത്മതത്വമായി പ്രകാശിക്കും. അഹം എന്നുള്ള അനുഭവവും പൂർണ്ണ സത്യവും രണ്ടല്ല. ആവരണം നീങ്ങണം. ആവരണം നീങ്ങിക്കഴിഞ്ഞാൽ ഞാൻ 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 എന്ന് പറയുന്നത് തന്നെ ഈ ഇൻഡിവിജ്വൽ, ഈ ശരീരത്തിനകത്തുള്ള വ്യക്തിയല്ല, അഖണ്ഡമായ സത്യമാണ്, ആകാശം പോലെ എങ്ങും ഉള്ളും പുറവും വ്യാപിച്ചു നിൽക്കുന്ന പൂർണ്ണ വസ്തുവാണെന്ന് സ്വാനുഭൂതിക്ക് ഉണ്ടാവും. ആ ആവരണം നീങ്ങണമെങ്കിൽ തമോ ഗുണം വഴിവിട്ട് തരണം. തമോ ഗുണം മാത്രമല്ല, രജോ ഗുണവും ഒരു തടസ്സമാണ്, സത്വ ഗുണവും ഒരു തടസ്സമാണ്. പക്ഷെ തമസ് ആദ്യം മറച്ചു കഴിയുമ്പോഴാണ് രജസ്സും സത്വവും അതിന്റെ മേലെ മറയുണ്ടാക്കുന്നത്. ആവരണ ശക്തി തമോ ഗുണത്തിന്റെയാണ്. സത്യത്തിനെ ആവരണം ചെയ്യുന്നത് തമസാണ്. ജ്ഞാനമാവൃത്യതു തമഹ പ്രമാദേ സഞ്ജയത്യുത. സത്യം മറയ്ക്കപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ അനർത്ഥങ്ങളും പിന്നെ ഉണ്ടാവും. ആചാര്യസ്വാമികൾ ഒരിടത്ത് പറഞ്ഞു, അപ്രാപ്ത അശേഷ പുരുഷാർത്ഥ പ്രാപ്ത അശേഷ അനർത്ഥ. പുരുഷാർത്ഥമൊട്ട് പ്രാപിച്ചില്ല, സകല അനർത്ഥങ്ങളും ഈ ഭ്രമത്തിൽ നിന്നും സത്യം അറിയായ്മയിൽ നിന്നും ഉണ്ടായി. സ്വരൂപജ്ഞാനമില്ലായ്മ, സ്വരൂപജ്ഞാനമാവട്ടെ വളരെ സുലഭമാണ്. നമ്മൾ ഈ ഭാഗവതം പഠിക്കണത്രയോ, ഗീത പഠിക്കണം, അത്രയൊന്നും ബുദ്ധിമുട്ടില്ല. നമ്മളുടെ സ്വരൂപം അറിയാൻ സ്കൂളിൽ പഠിച്ച് 10-ാം ക്ലാസ് വരെ പഠിക്കുകയോ കോളേജ് പഠിക്കുകയോ PhD എടുക്കുകയോ കമ്പ്യൂട്ടർ പഠി, ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല ആത്മസാക്ഷാത്കാരത്തിന്. ഞാൻ പറയുമ്പോ തന്നെ നിങ്ങൾക്ക് വിപരീതമായിട്ട് തോന്നും. നമ്മൾ വിചാരിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് ആത്മസാക്ഷാത്കാരത്തിനാണെന്നാണ്. ശ്രീശങ്കരൻ പറയുന്നു ഗീതാഭാഷ്യത്തിൽ, ബ്രഹ്മവിദ്യ സുസമ്പാദ്യ എന്നാണ്. ബ്രഹ്മവിദ്യ വളരെ എളുപ്പത്തിൽ സമ്പാദിക്കാവുന്നതാണെന്ന് ശങ്കരൻ പറയുന്നു. പക്ഷെ നമ്മൾ പറയണു അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. തായ്മാനവർ എവിടെയോ എടുത്ത് ഒരു പാട്ടിൽ പറയണ്ട്, പുലിയുടെ മേലെ ഏറി നടക്കാം, മുതലയുടെ വായിലുള്ള രത്നം പറിച്ചെടുക്കാം, എന്നാലും ഈ മനസ്സിനെ അടക്കി ചുമ്മാ ഇരിക്കാൻ പറ്റണില്ല എന്നാണ്. രമണ ഭഗവാൻ ഒരിടത്ത് പറഞ്ഞു, ഏറ്റവും എളുപ്പമാണ് ബ്രഹ്മവിദ്യ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ്. കർമാതി കട്ടവിഴ് ജന്മാതി നഷ്ടം എഴ് എന്മാർഗമത്തനിലും ഇന്മാർഗം മിക്കിളിത് സ്വൽ മാനതത്തനുവിൻ കർമാതി ശിരിതിൻറി ചുമ്മാ അമർന്നിരിക്ക അമ്മാ അകത്തിൽ ആത്മജ്യോതിയെ നിതാനുഭൂതിയെ ഇരാതു ഭീതിയെ ഇൻപ അമ്പോധിയെ അയ്യേ അതിസുലഭം ആത്മവിത്തേ. മഹർഷി പറയണു അയ്യേ അതിസുലഭം എന്നാണ്. നമ്മൾ പറയണത് അവർക്കൊന്നും വിവരമില്ല, നമ്മളുടെ ഉള്ളിലുള്ള മനസ്സ് പറയണു ഇത് ബുദ്ധിമുട്ടാണെന്ന്. വിഷ്ണു സഹസ്രനാമത്തിൽ വ്യാസഭഗവാനും പറഞ്ഞു സുലഭ എന്നൊരു നാമം ഭഗവാൻ. സുലഭ സുഹൃത സിദ്ധ ശത്രുജിത് ശത്രുതാപന സുലഭ. ഇവരൊക്കെ പറയണു സുലഭമാണ്. നമുക്ക് എന്തൊക്കെയോ നേടിയെടുക്കണു അല്ലെ. ചന്ദ്രനിലേക്ക് പോകുന്നു, സമുദ്രത്തിനുള്ളിൽ കുഴിച്ചു പോകുന്നു, ആറ്റത്തിനെ ചെന്ന് നോക്കുന്നു, ആണിനെ പെണ്ണാക്കണു, പെണ്ണിനെ ആണാക്കണു, ആണുങ്ങൾ പ്രസവിച്ച എന്താണെന്ന് ചോദിച്ചു തുടങ്ങണു. അമേരിക്കയിലൊക്കെ ആണിനെ പെണ്ണാക്കാം പെണ്ണിനെ ആണാക്കാം എന്നൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇത്രയൊക്കെ വികൃതികൾ കാണിക്കുന്ന ആളുകൾക്ക് മനസ്സടക്കി ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ള കാര്യം മാത്രം കണ്ടുപിടിക്കാൻ എന്തേ ഇത്ര കാലമായിട്ടും വൈകിപ്പോയത്? വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് നോബൽ സമ്മാനത്തിന് അർഹരായ ശാസ്ത്രജ്ഞന്മാര് സ്വന്തം മനസ്സടക്കാൻ കഴിയാതെ ദുഃഖം വന്ന് വിഷമിച്ചിട്ട് കെട്ടിത്തൂങ്ങിയിട്ടോ വിഷം കഴിച്ചിട്ടോ സൂയിസൈഡ് ചെയ്യുന്ന കാലമാണിപ്പോ. അവരവരുടെ അകമേക്ക് തികച്ചും പരാജയപ്പെട്ടിട്ട് പുറമേക്ക് നേട്ടങ്ങൾ നേടിയെടുത്തിട്ട് എന്ത് കാര്യം? വ്യാസഭഗവാൻ മഹാഭാരതത്തിന് വെച്ച പേര് എന്താ പേര് മഹാഭാരതത്തിനറിയോ? മഹാഭാരതം എന്നാണ് പേര് എന്നാണ് നമ്മൾ ധരിക്കണത്. ഭാരതം തുടങ്ങണത്, ഭാഗവതവും തുടങ്ങണത് അങ്ങനെയാണ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവിയും സരസ്വതിയും വ്യാസം തതോ ജയമുദീരയേത് എന്നാണ്. ജയം എന്നാണ് ഭാരതത്തിന് പേര്. ജയം എന്നാണ് പേര്. എന്തിന്റെ ജയമാണ് എന്ന് വെച്ചാൽ ധർമ്മത്തിന്റെ ജയം. ധർമ്മം എവിടെ ജയിച്ചു? മനുഷ്യന്റെ അഹങ്കാരം നിശേഷം പരാജയപ്പെട്ടാലാണ് ധർമ്മം ജയിക്കുക. മനുഷ്യൻ കണ്ടുപിടിച്ച വിദ്യകൾ മുഴുവൻ പരാജയപ്പെടുകയും വ്യാസന്റെ ഭാരതം നമ്മൾക്കൊക്കെ അറിയാം, TVയിലും മറ്റുമൊക്കെ വന്നതാണ്, നാടകം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നുള്ള അത്യാധുനികമായ എല്ലാ സാമഗ്രികളും ഒന്നും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് 2 എണ്ണം ന്യൂക്ലിയർ പവർ, ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇത് രണ്ടും വ്യാസഭഗവാൻ ഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ആ പേരിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. യുദ്ധത്തിന് നിൽക്കുന്ന മുൻപില് മുൻപന്തിയിൽ നിൽക്കുന്ന മുഖ്യ ആളുകള് 3/4 പേരും നേരെ ചൊവ്വേ ജനിച്ചവരല്ല, മാംസപിണ്ഡം വെട്ടിയിട്ടിട്ടും മറ്റുമൊക്കെ ജനിച്ചവരാണ്. അവരൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള ആയുധം. എല്ലാം മുച്ചൂടെ നശിപ്പിച്ചു. കൃഷ്ണൻ തന്നെ അർജുനനോട് പറയണത്,
ഞാൻ ജനിച്ചിരിക്കുന്നത് നിങ്ങളെ മുഴുവൻ അവസാനിപ്പിക്കാനാണെന്നാണ്. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്ത, മുഴുവൻ മുച്ചൂടും ഇല്ലാതാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ എന്നാണ്. കാരണം നിങ്ങളൊക്കെ അപകടമാണ് ലോകത്തിന്. സമാധാനമായി എവിടെയെങ്കിലും ശാന്തിയായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന് ഈ ആയുധം വെച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ തന്നെ അപകടമാണ്. അതുകൊണ്ട് ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനാന്തകം. ഭാഗവതത്തിൽ ഉദ്ധവർ പറഞ്ഞു, ഒരു മുള്ളുകൊണ്ട് മറ്റൊരു മുള്ളെടുത്തിട്ട് രണ്ട് മുള്ളും കളയുന്ന പോലെ ഭഗവാൻ യാദവരെന്ന വംശത്തിനെ വെച്ചുകൊണ്ട് പരസ്പരം ക്ഷത്രിയന്മാരെ തമ്മിൽ തല്ലാൻ വെച്ച് എല്ലാം അവസാനിപ്പിച്ച് അവസാനം യാദവർ മാത്രം ബാക്കിയുണ്ട്. അവരെയും അവരുടെ ഇടയിൽ തന്നെ കലഹം ഉണ്ടാക്കി ഇല്ലാതാക്കി തീർത്തു. എല്ലാവരും പരാജയപ്പെട്ടപ്പോഴാണ്, എല്ലാവരുടെയും പരാജയത്തിന്റെ കഥയാണ് വാസ്തവത്തിൽ മഹാഭാരതം. മനുഷ്യൻ അഹങ്കാരം കൊണ്ട് നേടിയെടുക്കുന്ന ജഡശക്തി മുഴുവൻ പരാജയപ്പെടുകയും യുദ്ധഭൂമിയിൽ വെച്ച് ജഡശക്തിയുടെ പരാജയസ്ഥാനത്തിൽ വെച്ച് ചിത്ശക്തിയുടെ വിജയത്തിനെ ഭഗവാൻ ഘോഷിക്കുന്നതാണ് ഗീത അല്ലേ. ജഡശക്തിർ ജഡാത്മിക ചിത്ശക്തി ശേതനാരൂപ. അർജുനനോട് ഭഗവാൻ ഗീത പറയണത് എവിടെയാ? യുദ്ധഭൂമിയിലാണ്. യുദ്ധത്തിന്റെ ഫലം എന്താ? ആര് ജയിച്ചു? ആരും ജയിച്ചില്ല. ഭാഗവതത്തിൽ വ്യാസൻ തന്നെ പറയേണ്ടത് ചതുഃപഞ്ചാവശേഷിതാഹ, മൊത്തത്തില് അഞ്ചാറ് പേര് ബാക്കി എന്നാണ് യുദ്ധം കഴിഞ്ഞിട്ട്. ഇനി ആര് ജയിച്ചു? ദുര്യോധനൻ തന്നെ പറയുന്നുണ്ട് ധർമ്മപുത്രരോട്, എനിക്ക് യാതൊരു വിഷമമില്ല, സകലതും അസ്തമിച്ചു പോയി, ആരുമില്ലാത്ത രാജ്യമാണ്, നീ ഭരിക്കാൻ പോണത് ഭരിച്ചോളൂ എന്നാണ്. ഒക്കെ കൊന്നു കഴിഞ്ഞു, രണ്ടുപേരും അങ്ങനെ തല്ലി മരിച്ചു കഴിഞ്ഞു, എല്ലാം അസ്തമിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ആരുടെ ജയമാ? മനുഷ്യൻ അഭിമാനം കൊണ്ട് അഹങ്കാരം കൊണ്ട് ബഹിർമുഖ വൃത്തിയായി കണ്ടുപിടിച്ച സകല വിദ്യകളും അവന്റെ നാശത്തിന് കാരണമായി, അവൻ മുച്ചൂടും അഴിഞ്ഞു പോയതിന്റെ കഥയാണ്, നശിച്ചു പോയതിന്റെ കഥയാണ് മഹാഭാരതം. അത്രയും പറഞ്ഞിട്ടാണ് ഭഗവാൻ അർജുനനോട് പറയണത്, ഈ കാണിച്ച കൂത്തിനു മുഴുവൻ കാരണം അർജുന സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്ന മൂന്ന് ഗുണങ്ങളുമാണ്. മനസ്സിനെ അന്തർമുഖമാക്കൂ, ഉള്ളിൽ തിരിഞ്ഞ് അവിടെ നിനക്ക് രമിക്കാൻ ഒരു സ്ഥാനമുണ്ട്, അവിടെ രമിക്കൂ. എത്ര ഉപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ എത്ര ചെയ്വ ആത്മന ആത്മാനം പശ്യന് ആത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേത്തിയത്രന ചെയ്വായം സ്ഥിതശലതി തത്വതഃ തം വിദ്യാത് ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം സനിശ്ചയേന യോക്തവ്യോ യോഗോ അനിർവിണ്ണ ചേതസ. കൃഷ്ണന്റെ സന്ദേശമാണ്. ചിത്തത്തിനെ അന്തർമുഖമാക്കി ചിത്തം എവിടെ അടങ്ങുമോ ആ സ്ഥലത്ത് അടക്കുകയും അവിടെ ആനന്ദം കണ്ടെത്തുകയും അവിടെ ശാന്തി കണ്ടെത്തുകയും ചെയ്യൂ അർജുന. എവിടെ ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ കണ്ട് ആത്മാവിൽ ആനന്ദിക്കുമോ, ആത്മന ആത്മാനം പശ്യന് ആത്മനി തുഷ്യതി സുഖമാത്യന്തികം, ഇനി നഷ്ടപ്പെട്ടു പോകാത്ത സുഖം എവിടെ കിട്ടുമോ. ബുദ്ധിഗ്രാഹ്യം, സൂക്ഷ്മമായ അറിവുകൊണ്ട് ഗ്രഹിക്കേണ്ടതാണ് ആ സുഖം. അതീന്ദ്രിയം, ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ ആ സുഖം കിട്ടില്ല. വേത്തിയത്രന ചൈവായം സ്ഥിത ചലതി തത്വത, ഏതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാലാണോ മനുഷ്യൻ അതിൽ നിന്നും എന്ത് തന്നെ കിട്ടിയാലും ചലിക്കാത്തത്, ആ സുഖത്തിന് അന്വേഷിക്കൂ. നിങ്ങളിപ്പോ അത് കിട്ടാത്തത് കൊണ്ടല്ലേ ഓരോ അമ്പും വില്ലും പിടിച്ച് പരസ്പരം ചണ്ട കൂടാനായിട്ട് വന്ന് നിൽക്കുന്നത്, കിട്ടിയതൊന്നും പോരായതായിട്ടല്ലേ. ഏത് കിട്ടിയാലാണോ പിന്നെ ഒന്നും ആഗ്രഹിക്കാത്തത്. ത്രിഭുവന വിഭവ ഹേതവേപി അകുണ്ഠസ്മൃതി അജിതാത്മസുരാതിർ വിമൃഗ്യാത് ന ചലതി ഭഗവത് പദാരവിന്ദാത് ലവനിമിഷാർദ്ധമപി യസ്സ വൈഷ്ണവാഗ്രഹ. ഭാഗവതത്തിൽ നിമിനവയോഗി സംവാദത്തിൽ ഹരി എന്ന യോഗീശ്വരൻ പറയാണ്, ത്രിഭുവന വിഭവ ഹേതവേപി, മൂന്ന് ലോകത്തിലുമുള്ള എല്ലാ വിഭവങ്ങളും കൊണ്ട് നിറച്ച് നിരത്തി ഒരാളുടെ മുമ്പിൽ കൊണ്ടുവച്ചാലും അകുണ്ഠസ്മൃതി, തന്റെ മനസ്സ് ബഹിർമുഖപ്പെടില്ല.
ഏതൊരു സുഖത്തിനെ അകമേക്ക് കണ്ടിരിക്കുന്നു, ആ ആനന്ദത്തിൽ ആര് രമിച്ചുകൊണ്ടിരിക്കുന്നു. അജിതാത്മ സുരാതിപിറു വിമൃഗ്യാത് നചലതി ഭഗവത് പദാരവിന്ദാത് ലവ നിമിഷ അർദ്ധമപി. ഒരു നിമിഷത്തിന്റെ ഒരു കണിക നേരം പോലും താൻ അകമേക്ക് കണ്ടെത്തിയ ആ സുഖത്തിനെ വേറെ ഒന്നിനു വേണ്ടിയും വിറ്റുകളയാൻ തയ്യാറാവാത്ത വിധത്തില് ഉള്ള ഒരു ആ സ്വരാജ്യ സാമ്രാജ്യം. ഈ പുറമേക്കുള്ള സാമ്രാജ്യമൊക്കെ നഷ്ടപ്പെട്ടു പോവില്ലേ? യഥാർത്ഥ ചക്രവർത്തി പദം അകമയാണ്, തന്നിലാണ്. സത്യത്തിനെ കണ്ടെത്തിയവനാണ് ചക്രവർത്തി. ബാക്കി എവിടെ ചക്രവർത്തി? ഈ ബാഹ്യ ചക്രവർത്തിമാരൊക്കെ ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ ഒരുപാട് രാജാക്കന്മാരുടെ കഥ പറഞ്ഞു. വ്യാഖ്യാതാക്കൾ പറഞ്ഞത് എന്തിനാ ഇത്ര രാജാക്കന്മാരുടെ കഥ പറഞ്ഞത് എന്ന് വെച്ചാൽ അവരും ഒക്കെ ചത്തുപോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു സുഭാഷിതത്തിൽ ഒരു കഥയുണ്ടേ, ഒരു രാജാവ് ഒരു കള്ളനെ പറഞ്ഞു, നിന്നെ തൂക്കിക്കൊല്ലാൻ ഞാൻ വിധിക്കുന്നു എന്ന് പറഞ്ഞു. അയാൾ എന്തോ കട്ടതിന് മോഷ്ടിച്ചെന്ന്. അപ്പൊ കള്ളൻ പറഞ്ഞു രാജാവിനോട്, ഞാനൊരു ശ്ലോകം ചൊല്ലട്ടെ എന്ന് ചോദിച്ചു. അവസാന ആഗ്രഹമല്ലേ, ചൊല്ലിക്കൊള്ളൂ. ഭക്തിർ നഷ്ട ഭാരവിസ്സോപി നഷ്ട ഭിക്ഷുർ നഷ്ട ഭീമസേനോപി നഷ്ട. ഭട്ടി എന്നൊരാളുണ്ടായിരുന്നു, അയാള് ചത്തുപോയി. ഭാരവി സോപി നഷ്ട, ഭാരവി എന്നൊരു വലിയ കവി ഉണ്ടായിരുന്നു, അയാളും മരിച്ചുപോയി. അതായത് വലിയ വലിയ രണ്ട് കവികളുടെ പേര് പറഞ്ഞു, ഭട്ടിയും ഭാരവിയും, അവരൊക്കെ മരിച്ചുപോയി. ഞങ്ങളുടെ അവിടെ തെരുവിൽ ഒരു ഭിക്ഷക്കാരൻ ഉണ്ടായിരുന്നു, അവനും ചത്തുപോയി. ഭിക്ഷുർ നഷ്ട, ശരീരത്തിൽ ഇനി ബലം വരാനില്ല, അത്ര ബലവാനായ ഒരാളുണ്ടായിരുന്നു പണ്ട്. ഭീമസേനോപി നഷ്ട, അയാളും മരിച്ചുപോയി. ഇപ്പൊ ഞാനേ നാലാം ക്ലാസ് നേരെ ചൊവ്വേ പഠിച്ച് ജയിക്കാതെ കട്ടോണ്ട് നടക്കുന്ന ഒരു കള്ളനാണ്. ബുക്കുണ്ടോഹം, ഞാനിതാ അപ്പൊ ചാവാൻ പോണു. ഇപ്പോ നോക്കിയാൽ യമൻ ആൽഫബെറ്റിക് ഓർഡറിലാണ് പിടിച്ചുകൊണ്ടുവരുന്നത്. ഭട്ടി, ഭാരവി, ഭിക്ഷു, ഭീമസേനൻ, ബുക്കുണ്ടൻ, ഭൂപതി സ്വംജരാജൻ. അടുത്ത ആള് നിങ്ങളാണ് ഭൂപതി രാജാവ്. ഭൂപതി സ്വംജരാജൻ ഭാവല്യാം അന്തക സംപ്രവിഷ്ട. അന്തകൻ യമൻ എന്നാണ് പിടിച്ചുകൊണ്ട് വരുന്നത്. എന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, എന്നെ തൂക്കിലേറ്റാൻ വിധിക്കുന്ന അങ്ങ് ഞാൻ തൂക്കിലേറുന്നവരെ ഇരിക്കുമോ ഇല്ലയോ എന്ന് ആര് കണ്ടു? അപ്പൊ ബാഹ്യമായ പദവിയൊക്കെ തന്നെ യമനാൽ ഗ്രസിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കഠോപനിഷത്തിൽ ആ കൊച്ചുകുട്ടി നചികേതസിന്റെ മുമ്പിൽ യമൻ സർവവും കൊണ്ടുവന്ന് നിരത്തി വെച്ചു. എന്തു വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഇമാ രാമാഹ സരഥാഹ സതൂര്യാഹ നഹീദൃശ ലംബനീയ മനുഷ്യൈഹി ആബിർമത് പ്രതാപി പരിചാരയസ്വ നചികേത മരണം മാനു പ്രാക്ഷേ. മരണത്തിനെ ചോദിക്കരുത്, വേറെ എന്തു വേണമെങ്കിലും. മരണമില്ലാത്ത സ്ഥിതിയെ ആഗ്രഹിക്കരുത്. ആയിരം വർഷം ഇരിക്കണോ, ഇരുന്നോളൂ. ശരദോ ജീവ യാവതിച്ഛസി, എത്ര വർഷങ്ങൾ വേണമെങ്കിൽ ഇരിക്കൂ. കുട്ടി പറഞ്ഞു യമധർമ്മനോട്, ഈ ആയുസൊന്നും എനിക്ക് വേണ്ട. ശോഭാവാഹാമർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജ. അങ്ങ് തരുന്ന ഈ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഇന്ദ്രിയങ്ങളെയൊക്കെ ക്ഷീണിപ്പിക്കും. അഭി സർവം ജീവിതം അല്പമേവ്, എത്ര തന്നെ അങ്ങ് ആയുസ് തന്നാലും എല്ലാം അല്പമാണ്. തവൈവ വാഹാഹ തവ നൃത്യഗീത, അങ്ങയുടെ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ അങ്ങ് തന്നെ വെച്ചോളാം, എനിക്കിതൊന്നും വേണ്ട. ഇതൊക്കെ മരിച്ചു പോകുന്ന മനുഷ്യന് ഇതൊക്കെ എന്ത് പ്രയോജനം ചെയ്യും? ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഏതൊന്നാണോ മരണമില്ലാത്ത വസ്തു, അന്യത്ര ധർമാത് അന്യത്ര അധർമാത് അന്യത്ര അസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്തത് പശ്യസി തദ്വത്. ആ കുട്ടി പറയാണ്, ഹേ യമധർമ്മ, ഏതൊന്നു ധർമ്മത്തിനും അധർമ്മത്തിനും അപ്പുറമുള്ളതോ, ഏതൊന്നു കർമ്മത്തിനും അകർമ്മത്തിനും അപ്പുറമുള്ളതോ, ഏതൊന്നു ഭൂതം ഭാവി വർത്തമാനം മുതലായ എല്ലാ കാലങ്ങളിലും നിത്യനിരന്തരമായി നിൽക്കുന്നതോ, അങ്ങനെ ഏതൊരു സത്യത്തിനെ അങ്ങ് നിത്യനിരന്തരമകമേ കാണുന്നുണ്ടോ, ആ സത്യത്തിനെ എനിക്ക് പറഞ്ഞു തരും.
വേറൊന്നും എനിക്ക് വേണ്ട എന്ന് ആ കുട്ടി പറഞ്ഞപ്പോ യമധർമ്മൻ പറഞ്ഞു, കുഞ്ഞെ തന്നെ പോലെ ചോദ്യം ചോദിക്കുന്ന ആളുകൾ എനിക്ക് വേണം. ത്വാദൃങ്ണോ ഭൂയാത് നചികേത പ്രഷ്ഠ. നാട്ടിലുള്ള ആളുകള് ഗുരുവായൂർക്ക് പുറപ്പെട്ട് വഴിയിൽ ചെന്നിട്ട് വഴുതിരിങ്ങി വാങ്ങി വീട്ടിൽ കൂട്ടാൻ വയ്ക്കാനായിട്ട് തിരിച്ചു വന്നു അത്രേ. അതുപോലെ ഉയർന്ന ലക്ഷ്യത്തിലേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെടുമ്പോൾ വഴിയിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് വാങ്ങി തിരിച്ചു പോകും. അപ്പൊ ആ സത്യത്തിനെ നേടിയെടുക്കാൻ നിശ്ചയിച്ചവന് വിജയം അവിടെയാണ്, അകമയ്ക്കാണ് വിജയം. ഇറ്റ്സ് നോട്ട് ഫോർ എക്സ്റ്റേണൽ സക്സസ്. ബാഹ്യമായ സക്സസ് അല്ല. ബാഹ്യമായി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെയൊക്കെ ചെന്ന് നോക്കുക, അവർക്കൊന്നും ആനന്ദമില്ല, സന്തോഷമില്ല. കൊച്ചിയിലാണ്, ഇവിടെ എറണാകുളത്ത് തന്നെ ഒരിക്കലും കൊച്ചു കുട്ടികൾ ഈ ചെറുപ്പ കുട്ടികൾക്കൊക്കെ വേണ്ടി ഒരു പ്രസംഗം ഏർപ്പാട് ചെയ്തു മട്ടാഞ്ചേരിയിലെ. സക്സസ് കുട്ടികളൊക്കെ എനിക്ക് തന്നെ ഐഡിയ ഇല്ല എന്താ പറയേണ്ടതെന്ന്. അപ്പോ അവരോട് ചോദിച്ചു, ഇംഗ്ലീഷിലായിരുന്നു തോന്നുന്നു, ഓർമ്മയില്ല എനിക്ക്. അവരോട് ആദ്യം ചോദിച്ചു, വട്ട് ഡു യു മീൻ ബൈ സക്സസ്? എന്താ സക്സസ് എന്ന് പറഞ്ഞാൽ? എന്താ പണം ഉണ്ടാക്കുക, അല്ല ജോലിയിൽ വലിയ പൊസിഷൻ, ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു. അതൊക്കെ സക്സസ് ആണോ? അതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഉള്ളിൽ സന്തോഷമില്ലെങ്കിൽ, സമാധാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സംതൃപ്തി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നേരെ മറിച്ച് ഇതൊന്നും ഇല്ലാതെ ഒരാൾക്ക് സന്തോഷവും സമാധാനവും ആനന്ദവുമായി ഇരിക്കാമെങ്കിലോ? പഴയ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരാള് ഒരു ജേർണലിസ്റ്റ്, ഒരു ബ്രിട്ടീഷുകാരനാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിക്കുന്ന കാലത്താണ്. അയാള് ഭാരതത്തിനെ കുറിച്ച് പലതും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയെ കുറിച്ച്. അപ്പൊ ഒരിടത്ത് ഒരാൾ മീൻ പിടിക്കുന്നത് കണ്ടു. ഈ മീൻ പിടിക്കുന്നവൻ കുറേ നേരം ചൂണ്ടയിട്ടിട്ട് അരമണിക്കൂറോളം നേരെ ഇരുന്നു. അപ്പോ ഈ സായിപ്പ് നോക്കിക്കൊണ്ടിരുന്നു. ആദ്യം തന്നെ അയാളുടെ ക്രിട്ടിക്കൽ വ്യൂ ആണ്. എന്താന്ന് വെച്ചാൽ, നോക്കൂ, കുഴുമടിയന്മാരുടെ രാജ്യമാണിത്, ഒരു പണിയും ചെയ്യില്ല. ഇയാള് ഈ ചൂണ്ടയിട്ടിട്ട് ഇത്ര നേരം ഇരിക്കണു, ഇത്ര നേരത്തിൽ അയാൾക്ക് ആകപ്പാട് ഒരു മീൻ കിട്ടും. ഇയാൾക്ക് ഒരു വല ഉപയോഗിച്ചാൽ എത്ര മീൻ പിടിക്കാം? ബുദ്ധിയില്ല ഇവർക്കൊന്നും. ആ ഒരു മത്സ്യം പിടിക്കാനായിട്ട് എത്ര നേരം അയാൾക്ക് ഇരിക്കേണ്ടി വരണു? ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ നോട്ടം. കുറെ നേരം കഴിഞ്ഞിട്ട് അയാള് ഒരു വലിയ മീൻ കിട്ടിയതും അതും എടുത്തോണ്ട് പോയി മരത്തിന്റെ ചോട്ടു പോയി കിടന്നു. അപ്പോ അയാളുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, ഈ സായിപ്പ് ചോദിക്കുകയാണ്, ഡോ എത്ര മീനാ ഉള്ളത് അതില്, പിടിച്ചൂടേ, ഇത് മത്സ്യമൊക്കെ പിടിച്ചൂടേ? അയാൾ പറഞ്ഞു, അതൊക്കെ പിടിച്ചിട്ട് എന്ത് വേണം? അതൊക്കെ പിടിച്ചാൽ ധാരാളം പണം കിട്ടുമല്ലോ, പണം കിട്ടിയിട്ട് എന്ത് വേണം? ശങ്കരാചാര്യർ പണ്ട് ചോദിച്ച കാര്യമാണ്, തതയ്ക്കും 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 തത. അപ്പൊ നിനക്കൊരു വല വാങ്ങിക്കാം. ഇങ്ങനെ ഈ ഒരു എന്താ പ്രാകൃതമായി ഈ സമ്പ്രദായം വിട്ടിട്ട് ഒരു വല ഉപയോഗിച്ച് മത്സ്യം പിടിക്കാമല്ലോ, അങ്ങനെ പിടിച്ചിട്ട് എന്തു വേണം? ഇയാൾ എല്ലാത്തിനും ഇതാണ് ചോദിക്കണം, തതയ്ക്കും ദെൻ വാട്ട്? അപ്പൊ ധാരാളം മത്സ്യം കിട്ടും, എന്നിട്ടോ? അപ്പൊ ധാരാളം പണം ഉണ്ടാക്കാം, അപ്പൊ എന്നിട്ട് എന്തു വേണം? അപ്പൊ നിനക്ക് ചെറിയൊരു തോണി വാങ്ങിക്കാം, ആ തോണിയില് വള്ളത്തില് പോയിട്ട് ധാരാളം മത്സ്യം പിടിക്കാം, എന്നിട്ടോ? എന്നിട്ട് ധാരാളം പണം സമ്പാദിക്കാം, എന്നിട്ട് ചുവട്ടിൽ ജോലിക്കാരെയൊക്കെ വെക്കാം, വലിയൊരു ബോട്ട് തന്നെ വാങ്ങിക്കാം, ധാരാളം മത്സ്യം പിടിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോയി. കുറെ കഴിഞ്ഞപ്പോ ധാരാളം പണമായി, വലിയ ബംഗ്ലാവായി, വീടായി ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ ചോദിക്കുക, അതൊക്കെ കഴിഞ്ഞിട്ടോ? അപ്പൊ വലിയ ബംഗ്ലാവും വീടും ഒക്കെ ആയി കഴിഞ്ഞാൽ നിനക്ക് സുഖമായിട്ട് യു ക്യാൻ ടേക്ക് റെസ്റ്റ്, വിശ്രമിക്കാം. അപ്പൊ ഇയാൾ പറഞ്ഞു, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പൊ ഇതാണ് ചെയ്യാൻ പോണത്. വിശ്രമം എന്നുള്ളത് ആണ് ലക്ഷ്യമെങ്കിൽ അത് ഇവിടെ ഇപ്പൊ തന്നെ ആയിക്കൂടെ?
പ്രവൃത്തി വേറെയൊരു തലത്തിൽ നടക്കട്ടെ, വിശ്രമം വേറെയൊരു മണ്ഡലത്തിൽ നടക്കട്ടെ, ഇതാണ് ഗീതയുടെ സിദ്ധാന്തം. വിശ്രമം ഒരു മണ്ഡലത്തിലും പ്രവൃത്തി മറ്റൊരു മണ്ഡലത്തിലുമാണ്. പ്രവർത്തിക്കണ്ട എന്നല്ല, നിങ്ങൾക്ക് പ്രവർത്തിക്കാനാണ് യോഗമെങ്കിൽ പ്രവൃത്തി നടക്കട്ടെ. പ്രവൃത്തി കഴിഞ്ഞിട്ട് വേണം വിശ്രമിക്കാൻ എന്ന് എന്തുകൊണ്ട് കരുതുന്നു? വിശ്രമിക്കൂ, പ്രവർത്തിക്കൂ. പ്രവൃത്തിക്കും വിശ്രമത്തിനും തമ്മിൽ എന്ത് സംബന്ധം? പ്രവർത്തിക്കുന്ന ആളല്ല വിശ്രമിക്കുന്നത്, വിശ്രമിക്കുന്നവൻ ഒരു പ്രവൃത്തിയും ചെയ്യണില്ല. അശ്രമമായി വിശ്രമിച്ചുകൊണ്ട് പരിശ്രമം നടക്കട്ടെ, അല്ലെങ്കിൽ പരിശ്രമം രോഗമായിട്ട് മാറും. ഭാഗവതത്തിൽ പരിശ്രമാതുരാഹ എന്നാണ് പറയുന്നത്. അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ഭ്രാന്ത് പിടിച്ച് നടക്കും. അവൻ എപ്പൊ സത്യം കണ്ടെത്തുന്നു, അപ്പൊ ഞാനല്ല പ്രവർത്തിക്കുന്നത്, പ്രവൃത്തിയൊക്കെ നടക്കുകയാണ്. ഇറ്റ് ഈസ് ഹാപ്പനിങ് ത്രൂ മീ, ഐ ആം നോട്ട് ദ ഡുവർ. സത്യം കണ്ടെത്തിയാൽ പ്രവൃത്തികളൊന്നും ഞാൻ ചെയ്യണില്ല, പ്രവൃത്തികളൊക്കെ പ്രകൃതിയിലാണ്, സത്വരജസ്തമോ ഗുണങ്ങളാണ് പ്രവർത്തിക്കുന്നത്, ഞാനല്ല എന്ന് കണ്ടെത്തിയാൽ സത്വരജസ്തമോ ഗുണങ്ങൾ നമ്മളെ ബാധിക്കില്ല. സത്വഗുണം വരുമ്പോ ഞാൻ ധ്യാനിക്കുന്നുവെന്നും ഞാൻ പൂജിക്കുന്നുവെന്നും ഞാൻ നാമസങ്കീർത്തനം ചെയ്യുന്നുവെന്നും ഒരാൾ ധരിക്കും. രജോ ഗുണം വരുമ്പോ ഞാൻ പ്രവർത്തിക്കുന്നു, ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, എത്ര ഓടി നടന്നു പ്രവർത്തിച്ചു, എനിക്കൊന്നും കാര്യമായി കിട്ടേണ്ടതൊന്നും കിട്ടിയില്ല, എന്നെ ആരും അംഗീകരിച്ചില്ല എന്നൊക്കെ പറയും. തമോ ഗുണം ബാധിക്കുമ്പോ ഞാൻ, എനിക്ക് ഉറങ്ങണം, എനിക്ക് റെസ്റ്റ് ഇല്ല, വിശ്രമമില്ല, കുറെ നേരം കിടക്കണം, എത്ര ഉറങ്ങിയാലും പോരാ, ഉറങ്ങിയിട്ട് ആരെങ്കിലും എഴുന്നേപ്പിച്ചു വിട്ടാൽ ഇത്ര നേരം ഉറങ്ങിയതിന് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം എന്ന് പറയും. ഇത്ര പേര് പ്രമാദ ആലസ്യ നിദ്രാഭി തൻ നിബദ്ധനാതി ഭാരത. പ്രമാദം, ആലസ്യം, നിദ്ര. അപ്പൊ ഈ മൂന്ന് ഗുണങ്ങളും നമ്മളുടെ ഉപാധിയെ കൺട്രോളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ബോഡി മൈൻഡ് കോംപ്ലക്സ് ഈ മൂന്ന് ഗുണങ്ങളുടെയും കൺട്രോളിലാണ്. ഈ ബോഡി മൈൻഡ് കോംപ്ലക്സ് ഞാനല്ല എന്ന് അറിഞ്ഞാൽ അതൊന്ന് പുറത്തു ചാടി. പക്ഷെ അത് അറിയാത്തിടത്തോളം കാലം ഈ മൂന്ന് ഗുണങ്ങളും നമ്മളിട്ട് വട്ടം കറക്കും. അധ്യാത്മമണ്ഡലത്തിൽ വന്നാലും വട്ടം കറക്കും, ലൗകികത്തിലിരുന്നാലും വട്ടം കറക്കും, രാഷ്ട്രീയത്തിലിരുന്നാലും വട്ടം കറക്കും, എവിടെ ഇരുന്നാലും വട്ടം കറക്കും. അധ്യാത്മമണ്ഡലത്തിൽ ഉള്ള ആളുകൾ വട്ടം കറങ്ങുന്നത് വളരെ രസമാണ്. അധ്യാത്മമണ്ഡലത്തിൽ വന്നിട്ട് സത്യം കണ്ടെത്താതെ ഓടി ഓടി തളർന്നു പോയ ആളുകൾ ഒരുപാട് പേരാണെന്നാണ് ഒരു സിദ്ധൻ പാടി തമിഴില്. ഓടി 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 ഉൾക്കലന്ത ജ്യോതിയെ നാടിനാടി നാടിനാടി നാൾക്കളും കഴിന്തുപോയി വാടി 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 മാണ്ടുപോന മാന്തരകൾ കോടി 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 എണ്ണിറന്ത കോടിയെ. ശിവവാക്യർ എന്ന സിദ്ധര്, അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണത്. ഓടി ഓടി ജീവിതം മുഴുവൻ ഓടുകയാണ്. ഇവ ഈ യോഗം ചെയ്യണം, ആ മെഡിറ്റേഷൻ ചെയ്യണം, അവിടെ പോയി ചെയ്യണം, ഇവിടെ പോയി ചെയ്യണം, എന്തിനെയാ അന്വേഷിക്കുന്നത്? ഉൾക്കലന്ത ജ്യോതിയെ നാടി, ഇവനിൽ കലർന്നിരിക്കുന്ന ബോധത്തിനെ പുറത്ത് അന്വേഷിച്ച് നടന്ന് വാടി മാണ്ടുപോന മാന്തരകൾ, തളർന്നുപോയി അവസാനം. പല സാധനകൾ ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് പല ആശ്രമങ്ങളിലും പല യോഗ കേന്ദ്രങ്ങളിലും ഒക്കെ 10, 25, 30 വർഷങ്ങൾ ജോലി ചെയ്ത ആളുകള് വാർദ്ധക്യകാലത്ത് പറയണു, ഇനിയും സത്യം കിട്ടിയില്ല, ഒന്നും ആയില്ല, മനസ്സ് ചഞ്ചലമായിരിക്കണു, അശാന്തമായിട്ടിരിക്കണു എന്നൊക്കെ.